നമസ്കാരം. ജ്യോതിർഗമയ എന്ന മനോഭാവങ്ങളുടെ പരീക്ഷണശാലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എത്രയോ വിഷയങ്ങൾ നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് ജ്യോതിർഗമയ മനുഷ്യനെ ഏറ്റവും അധികം കുഴക്കുന്ന ഒരു വിഷയത്തെ ചർച്ചയ്ക്കെടുക്കുകയാണ്. മനുഷ്യ മനസ്സ് എന്ന പ്രഹേളിക, അഥവാ മനുഷ്യ മനസ്സ് എന്ന ദുരൂഹത. എന്താണ് മനുഷ്യ മനസ്സ്? മനസ്സിന്റെ ആഴങ്ങളിലേക്ക് എങ്ങനെ സഞ്ചരിക്കണം? മനസ്സിന്റെ അഗാധ തലങ്ങളിലേക്കെത്തി അവിടെ നിന്ന് ജീവിതത്തിന് ആവശ്യമായ രത്നങ്ങളും മുക്തുകളും കണ്ടെടുക്കുന്ന പ്രക്രിയ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. ജ്യോതിർഗമയ എന്ന പരിപാടിയും അതിനുവേണ്ടി തന്നെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കുറച്ച് ദിവസം മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഈ യാത്രയിൽ നിങ്ങളെല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. കാരണം ഇത് ജീവിതത്തിന്റെ ഭാഗതയെ തന്നെ നിർണയിക്കുന്ന ഒരു യാത്രയാണ്. മനസ്സിനെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മനസ്സും ശരീരവും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നാണ്. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ശരീരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മനസ്സ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. പക്ഷേ മനസ്സിന്റെ ശാസ്ത്രം എന്താണ്? മനസ്സിനെ എങ്ങനെ നമുക്ക് വരുതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും? ഇതായിരിക്കട്ടെ ഇനി ജ്യോതിർഗമയിൽ നമ്മുടെ ചർച്ച. ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വം നമ്മോടൊപ്പമുണ്ട്. ശാസ്ത്രത്തിന്റെയും ആധ്യാത്മികതയുടെയും ആഴങ്ങളിലേക്ക് ഒരുപോലെ സഞ്ചരിച്ചുകൊണ്ട് ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നുമുള്ള ജ്ഞാനത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തെ എളുപ്പമാക്കി തീർക്കുന്ന രാജയോഗ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷന്റെ പ്രഗത്ഭനായ ഫാക്കൽറ്റി മെമ്പർ രാജയോഗി ബ്രഹ്മകുമാർ സ്വാമിനാഥൻ ഭായ്. സ്വാമിനാഥൻ ഭായ്, ഇന്നത്തെ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
നമസ്കാരം. ഓം ശാന്തി.
ധാരാളം വിഷയങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു. എത്രയോ എത്രയോ ആഴമേറിയ ഉൾക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് ജ്യോതിർഗമയ സമ്മാനിച്ചു കഴിഞ്ഞു. മനസ്സിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിന്റെയും ശരീരത്തിന്റെ ആരോഗ്യത്തിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ്, എന്താണ് ആരോഗ്യം?
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതായത് WHO, അവരെ ഈ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ ആബ്സെൻസ് ഓഫ് ഡിസീസസ്. അതായത് ഇന്ന് എനിക്ക് യാതൊരു രോഗമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഹെൽത്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവർ ഡിഫൈൻ ചെയ്യുന്നത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നാല് പാരാമീറ്റേഴ്സ് ആണ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഡൈമെൻഷൻസ് ഓഫ് ഹെൽത്ത്.
അതായത് ശാരീരികം, മാനസികം, സാമൂഹികം, ആധ്യാത്മികം, അതെ, നാല് മേഖലകൾ.
അതെ, ഈ നാലിന്റെ കോമ്പിനേഷൻ, ഈ നാലിന്റെ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്നത്തെ ലോകത്ത് നമ്മൾ സാധാരണ വിചാരിക്കുന്ന ഫിസിക്കൽ ഹെൽത്ത് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആണ്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ റിസർച്ച് പറയുന്നത് ഈ നാലിന്റെ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുള്ളൂ.
അപ്പൊ ഈ സമീപ ബാലൻസ് എന്ന് പറഞ്ഞു. ഇപ്പൊ സാധാരണ നമ്മൾ ശരീരത്തിനെ കുറിച്ചാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത്.
അതെ.
അപ്പോ ശരീരത്തിന്റെ ആരോഗ്യം അതാണോ മനസ്സിനെ ബാധിക്കുന്നത്, അതോ മനസ്സിന്റെ ആരോഗ്യമാണോ ശരീരത്തിനെ ബാധിക്കുന്നത്?
ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാനത് വളരെ സിമ്പിൾ ആയിട്ട് ഞാനിത് പറയാൻ ശ്രമിക്കാം. അതായത് കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയറും ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, റൈറ്റ്? അപ്പൊ ഈ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ മനസ്സ്. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ ഈ രണ്ട് കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ബോത്ത് ആർ വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പം സാധാരണ വൈറസ് വരുന്ന, വൈറസ് ഈസ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം, അതിന്റെ ഇഫക്റ്റ് ആണ് ഹാർഡ്വെയറിലേക്ക് വരുന്നത്. പക്ഷെ നമ്മൾ ഹാർഡ്വെയറും ശ്രദ്ധിക്കണം, സോഫ്റ്റ്വെയറും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതായത് ശരീരം വളരെ ആവശ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്, അതേമാതിരി മനസ്സും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
പക്ഷെ ഇന്നിപ്പോ കുറച്ച് കൂടുതൽ ശരീരത്തിലേക്ക് ഫോക്കസ് ഒരുപാട് കൂടുതലാണെന്ന് തോന്നുന്നു ഇന്ന് മനസ്സിനെ. പക്ഷെ മനസ്സിനെ നെഗ്ലക്ട് ചെയ്യാന്ന് പറയുമ്പോഴും ഈ മനസ്സ് എന്താണ് എന്നുള്ള കാര്യം, ശരീരം പിന്നെ വളരെ വിസിബിൾ ആയതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ മനസ്സ് എന്താണ്, എങ്ങനെ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും?
കറക്റ്റ്. അപ്പം മനസ്സെന്ന് പറഞ്ഞാൽ അത് സാധാരണ നമ്മൾ ഒരു പറയുന്നത് ഒരു ടീമാണ്. ടീം എന്ന് പറഞ്ഞാൽ, ടി എന്ന് പറഞ്ഞാൽ തോട്ട്സ്, ഇ എന്ന് പറഞ്ഞാൽ ഇമോഷൻസ്, എ എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്, എം എന്ന് പറഞ്ഞാൽ മെമ്മറീസ്. അപ്പൊ ഈ മൊത്തം ടീം കൂടുതൽ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് വളരെ ശക്തിശാലിയായിട്ട് മാറും. പക്ഷെ അതേമാതിരി ഈ നാല് ഘട്ടങ്ങൾ, ടീം വളരെ നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് വളരെ ദുർബലമായിട്ട് മാറും.
പക്ഷെ ഇപ്പൊ ഈ നാലെണ്ണം പറഞ്ഞല്ലോ, തോട്ട്സ്, ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്, മെമ്മറി. അപ്പൊ ഇതില് നമുക്ക് ഓരോന്നായിട്ട് എടുക്കുമ്പോ ഇപ്പൊ തോട്ട്സ് സങ്കല്പങ്ങൾ അല്ലെ, അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ സക്സഷൻ വരുന്നത്? ഇപ്പോ ചിന്തകൾ ഇമോഷനായിട്ട് മാറുകയാണോ, എങ്ങനെയാണ് അതിന്റെ മെക്കാനിസം?
ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരു ഇവന്റ് നടക്കുന്ന മുമ്പ് നമ്മുടെ ആ സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നത്, ഓക്കെ, ആ മനസ്സിൽ ഏതെങ്കിലും ഫീലിംഗ്സ് വരുന്നുണ്ട്, ഇമോഷൻസ് വരുന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ എങ്ങനെയാ നമ്മുടെ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവന്റ് നമ്മുടെ എന്താണെന്ന് കാഴ്ചപ്പാട് അത് ആറ്റിറ്റ്യൂഡായിട്ട് മാറും. പിന്നെ ആ മൊത്തം ഇവന്റ് നമ്മുടെ സ്മൃതിയിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോർ ആയിട്ട് മാറും. പിന്നെ അതത് സംസ്കാരമായിട്ട് മാറുന്നത്. അപ്പം ഈ ഒരു ടീം എന്ന് പറഞ്ഞാൽ ഇത് ഇറ്റ് വർക്ക്സ് സോ ഫാസ്റ്റ്, അത് വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഈ ടീം നമ്മുടെ രണ്ടാമത്തെ ഇവന്റിലേക്ക് എന്തായാലും ശരി അത് ബാധിക്കുന്നുണ്ട്. ഒന്നുകിൽ പോസിറ്റീവായിട്ട് ബാധിക്കും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ബാധിക്കും.
അതായത് ഇപ്പൊ ഏത് കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും ആദ്യം ചിന്ത വരുന്നു,
ശരിയാണ്,
പിന്നെ അത് ഇമോഷൻസ് ആയിട്ട്
കറക്റ്റ്
മാറുന്നു, പിന്നെ അത് മനോഭാവമായിട്ട് രൂപപ്പെടുന്നു,
അതെ,
പിന്നെ സ്മൃതി. സ്മൃതി എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ?
സ്മൃതി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ജീവിതത്തിൽ പല ഇവന്റ് നടക്കുന്നുണ്ട്, അതിൽ ഏത് ഇവന്റിലാണ് നമ്മൾ ഇമോഷൻസ് അതിൽ ഉൾപ്പെടുന്നത് അതാണ് നമുക്ക് ഓർമ്മയിലുണ്ടാവുക, സ്മൃതിയിലുണ്ടാവുക. ഒരു ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയിൽ എന്തൊക്കെയാണ് ബ്രദറിന് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും എല്ലാ ഇവന്റും നമുക്ക് ഓർമ്മയുണ്ടാവില്ല, റൈറ്റ്? പക്ഷെ ചില ഇവന്റിൽ എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് നമുക്ക് ഓർമ്മ വെക്കാൻ വളരെ ഈസി ആയിട്ട് വരും. അപ്പൊ അതേമാതിരി സാധാരണ എന്താണ് നല്ല,
അതായത് സപ്പോസ് ഇപ്പോ നമുക്ക് എപ്പോഴും എന്താ ആഹാരം കഴിച്ചതെന്ന് ഓർമ്മയില്ല, പക്ഷെ പിറന്നാളിന് എന്താ ആഹാരം കഴിച്ച്
വളരെ കറക്റ്റ്,
അല്ലെങ്കിൽ ഓണത്തിന്റെ ദിവസം എന്തൊക്കെ കഴിച്ചു,
ശരിയാണ് ശരിയാണ്. അവിടെ നിന്ന് പറഞ്ഞാൽ നല്ലൊരു പ്ലെസന്റ് മെമ്മറീസ് ആണ്, പ്ലെസന്റ് ഇമോഷൻസ് ആയതുകൊണ്ടാണ് അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർമ്മ വെക്കാൻ പറ്റുന്നത്.
അപ്പൊ ഇവിടെ ഇപ്പൊ മനസ്സ് എന്ന് പറഞ്ഞു, ഇപ്പൊ ഇതാണ് മനസ്സിൽ ചിന്തകൾ ഉണ്ടാവുന്നു, പക്ഷെ എന്നാലും എന്റെ സംശയം അതിനൊരു ഒരു ഒരു ലൊക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അത് വളരെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒന്നാണ് ഈ മൈൻഡ് എന്ന് കേൾക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ന് മനസ്സിനെ പിടിച്ചു നിർത്താൻ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇപ്പൊ കൈയിനെ ഇപ്പൊ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ശരീരം കൊണ്ട് മൂവ്മെന്റ് നടത്താം, പക്ഷെ മനസ്സിനെ ഒരു ഭാഗത്ത് വെക്കുക എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. സോ അത് എവിടെയാണ് ഇരിക്കുന്നത്, അതിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും?
അതെ, സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ചൊല്ല് പറയാറുണ്ട്, വെർ ഫിസിക്സ് സെൻസ് മെറ്റാഫിസിക്സ് സ്റ്റാർട്സ്. അതായത് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റുന്ന ശരീരം, പക്ഷെ ഈ മെറ്റാഫിസിക്കലാണ് നമ്മുടെ മനസ്സ്. ശരിക്കും പറഞ്ഞാൽ മനസ്സ് എവിടെയാണ് ആ ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ട ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ആ ശക്തിയാണ് നമ്മൾ ആത്മാവെന്ന് പറയുന്നത്. സോ സയൻസിൽ പറയുന്ന ഇഫ് യു ഡ്രോപ്പ് എ ലൈൻ ഫ്രം ഹിയർ, ഡ്രോപ്പ് എ ലൈൻ ഫ്രം ഹിയർ, മീറ്റിംഗ് പോയിന്റ് ഹൈപ്പോതലമസ് ഗ്ലാൻഡും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും നടുക്കാണ് ഈ പോയിന്റ് ഓഫ് ലൈറ്റ്. അതിന് ആത്മാവെന്ന് പറയുന്ന, രൂഹ എന്ന് പറയുന്ന, സോൾ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഭാഷയിൽ നമ്മൾ പറയുന്നത് ഒരു എനർജിയാണ്, അതൊരു ശക്തിയാണ്, റൈറ്റ്?
സോ ഇറ്റ് ഈസ് ആക്ച്വലി ഇവിടെയാണ് ലൊക്കേറ്റ് തലയ്ക്കകത്ത്, കൃത്യം മധ്യഭാഗത്തായിട്ട്.
സാധാരണ പറയുന്നത് ഇവിടുന്ന് ഒരു ലൈൻ ഡ്രോപ്പ് ചെയ്യുക, പിന്നെ നടക്കുന്ന ഒരു ലൈൻ ഡ്രോപ്പ് ചെയ്യുക, അതിന് മീറ്റിംഗ് പോയിന്റിലാണ് ഈ ആത്മാവ്, ഈ ശക്തി, ഈ എനർജി ഉള്ളത്. അത് വളരെ പോയിന്റ് ഓഫ് ലൈറ്റ് ആണ്. അപ്പൊ നമ്മളിപ്പം ആറ്റം, ആറ്റം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമാണ്. എത്രത്തോളം അത് സൂക്ഷ്മമായിട്ട് മാറുന്നത് അത്രത്തോളം അതിന് ശക്തിയാണ്. അപ്പൊ ആത്മാവ് ആണ് ആ എനർജി, ആ ആത്മാവിന്റെ ഒരു സട്ടിൽ ഫാക്കൽറ്റിയാണ്, അതാണ് മനസ്സ് എന്ന് പറയുന്നത്.
അതായത് ആത്മാവ് ഉപയോഗിക്കുന്ന ഒന്നാണ് മനസ്സ്,
ശരിയാണ്.
ആക്ച്വലി വേറെ വേറെ
ഇല്ല, ആത്മാവ് ഒരു ശക്തിയാണ്, ആ ആത്മാവിന്റെ ഒരു മെറ്റാഫിസിക്കൽ ഫാക്കൽറ്റിയാണ് നമ്മുടെ മനസ്സ്.
അപ്പോ സമീപായി, അങ്ങനെ മനസ്സ് നമ്മൾ അതിനെ എന്തൊക്കെ കാര്യത്തിന് ഉപയോഗിക്കണം, ഏത് രീതിയിൽ അതിനെ നമ്മൾ ഉപയോഗിക്കണം?
ബ്രദർ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഹെൽത്ത് ആണ്. സാധാരണ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഡോക്ടറിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ അവർ രണ്ട് കാര്യങ്ങളെ നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യാം. ആസ് ഫാർ ആസ് ദ ഫിസിക്കൽ ഹെൽത്ത് ഈസ് കൺസേൺ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനെ പറ്റി അവർ പറയുന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യു ഷുഡ് ഡു എക്സസൈസ്. രാവിലെ എണീച്ച് നമ്മൾ എക്സസൈസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കണം, യു ഷുഡ് ഹാവ് എ ഗുഡ് ഡയറ്റ്. പക്ഷെ നമ്മൾ പറയുന്ന ഈ രണ്ട് ഫിസിക്കൽ ഡൈമെൻഷനിലും മനസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫാക്ടറാണ്. അതായത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മളിപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പം കാണുന്ന പീപ്പിൾ ആർ വെരി വെരി ഹെൽത്ത് കോൺഷ്യസ്. രാവിലെ എണീച്ചിട്ട് തന്നെ എക്സസൈസ് ചെയ്യും.
പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും രാവിലെ റോഡിലെല്ലാം നടക്കുന്നവരെ കൊണ്ടുള്ള കൂടുതൽ 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 ഏത് പ്രായത്തിൽ എല്ലാ പ്രായത്തിലുള്ളവരും
ശരിക്കും പറഞ്ഞാൽ വാക്കിംഗ് ഈസ് എ വെരി വെരി ഗുഡ് എക്സസൈസ് ആൻഡ് ഐ സർട്ടൻലി റെക്കമെൻഡ് ഇറ്റ്. നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുക, സ്ലോ വാക്കിംഗ് ചെയ്യുക, ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഏജ്. നമ്മുടെ ഏജിനനുസരിച്ച് നമുക്ക് വാക്കിംഗ് ചെയ്യുന്ന വളരെ നല്ല എക്സസൈസ് ആണ്. പക്ഷെ ഇവിടെ മനസ്സിന്റെ കാര്യം ഞാൻ പറയുന്നത് ബ്രദർ, നമ്മൾ വാക്കിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിലെ എങ്ങനത്തെ തോട്ട്സ് ആണ് വരുന്നത്? നമ്മൾ നടക്കുന്ന സമയത്ത്, വാക്കിംഗ് ചെയ്യുന്ന സമയത്ത് നല്ല തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ അത് എന്തായാലും ശരി നമ്മുടെ ഹെൽത്തിന് വളരെ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യും.
കാരണം ഇപ്പൊ നമ്മള് ഈ എനിക്ക് തോന്നുന്നു ഈ നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈ പ്രോബ്ലത്തിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച്
ശരിയാണ്
അങ്ങനെ നടന്ന് അതിന്റെ എഫക്ട് വളരെ കുറയുന്നുണ്ട് അല്ലെ?
എത്ര
ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാളും എക്സസൈസ് ചെയ്യാണ്, പല പ്രോബ്ലം ആലോചിച്ച് നടക്കുന്ന ഒരാളും തമ്മിൽ എന്ത് ചേഞ്ച് ആണ്?
വളരെ കൂടുതൽ വ്യത്യാസം വരും. അതായത് നമ്മളിപ്പം നല്ല സങ്കല്പങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല മ്യൂസിക് കേട്ടിട്ട് നമ്മൾ ഈ ടെൻഷനും സ്ട്രെസ്സിനെ പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. പക്ഷെ അതില്ലാണ്ട് നല്ല ഒരു തോട്ട്സ് വെച്ചിട്ട് നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ നല്ല തോട്ട്സ് ഇറ്റ് വിൽ റിലീസ് പോസിറ്റീവ് ഹാർമോൺസ്. അതിനെ എൻഡോർഫിൻസ് എന്ന് പറയുന്നത്, എൻകെഫലിൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിന് ഒരു വളരെ പോസിറ്റീവായിട്ട് എഫക്ട് എന്തായാലും നമുക്ക് പോസിറ്റീവ് ഹോർമോൺസ് ആണ് നമുക്ക് റിലീസ് ചെയ്യാൻ അത് ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നത്.
അപ്പോ നമ്മളിപ്പോ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ, പക്ഷേ എങ്ങനെ മെന്റൽ ഹെൽത്ത് ഇതിനെ ബാധിക്കുന്നു?
എങ്ങനെയാണ് നമ്മള് ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്നത്? നമ്മള് ഭക്ഷണം ഈസ് ഓൾസോ എ വെരി വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. അപ്പൊ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും മനസ്സ് വളരെ പോസിറ്റീവ് ആയിരിക്കണം. അതെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല വൈബ്രേഷൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കഴിക്കുന്ന പേർക്ക് അത് വളരെ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അതേമാതിരി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും വളരെ നല്ല മനസ്സ് വെച്ചിട്ട് നമ്മുടെ മനസ്സിനെ വളരെ ശാന്തമാക്കിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇഫക്റ്റും പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഫിസിക്കൽ ഹെൽത്ത് ഈ എക്സസൈസ് നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതേമാതിരി നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടും എക്സസൈസ് വളരെ അത്യാവശ്യമാണ്. ആ എക്സസൈസ് ഓഫ് ദ മൈൻഡ് ഈസ് വാട്ട് ഈസ് കോൾഡ് എസ് മെഡിറ്റേഷൻ. അപ്പൊ ആ മെഡിറ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ശരി നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. കഴിഞ്ഞ കൊല്ലം ഐ ഹാഡ് എ ചാൻസ് ഓൺ ദ ഇൻവിറ്റേഷൻ ഓഫ് ദ ഇന്ത്യൻ ആർമി. അതായത് ഇന്ത്യൻ ആർമിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് വിശ്വത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ്, അതായത് സിയാച്ചിൻ ബാറ്റിൽ സ്കൂൾ, അവിടെ നമുക്ക് പോകേണ്ട ഒരു ചാൻസ് എനിക്ക് കിട്ടി. ആൻഡ് നമ്മുടെ നാല് പേര് ഫ്രം ദ രാജ്യോഗ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ നമ്മൾ അവിടെ എത്തി. ഇറ്റ് ഈസ് എറ്റ് ആ സ്ഥലം എന്ന് പറഞ്ഞാൽ സിയാച്ചിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ക്യാമ്പ്, സിയാച്ചിൻ ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 12,000 ഫീറ്റ് ആണ്. പിന്നെ അതിന്റെ ആൾട്ടിറ്റ്യൂഡ് അവിടെ അവർ പോസ്റ്റഡ് ചെയ്യുന്ന 18,000 ഫീറ്റ് ആണ്. 18,000 ഫീറ്റ് മുതൽ 28,000 ഫീറ്റ് വരെ. അപ്പോൾ ഈ 18,000 ഫീറ്റ് എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ടെമ്പറേച്ചർ വളരെ കുറവാണ്. എക്സാക്ട്ലി, ടെമ്പറേച്ചർ ഈസ് വെരി ലോ, പ്രഷർ ഈസ് വെരി ലോ, ഓക്സിജൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പം ആ ഒരു ആൾട്ടിറ്റ്യൂഡ്, ആ ഒരു ഹൈറ്റിൽ നമ്മുടെ ഓഫീസേഴ്സും നമ്മുടെ ജവാൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സാധാരണ പറയുന്ന എക്സസൈസ് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ വാക്കിംഗ് ചെയ്യാൻ പറ്റില്ല, ജോഗിങ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബ്രീതിങ് എക്സസൈസ് പോലും ചെയ്യാൻ വളരെ വിഷമമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓക്സിജൻ കണ്ടന്റ് വളരെ കുറവാണ്. അപ്പൊ ആ സമയത്ത് ഏത് എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പൊ അവിടുത്തെ എക്സസൈസ് നമ്മൾ അത് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ആണ് നമ്മുടെ മനസ്സിന്റെ എക്സസൈസ്. ആ മനസ്സിന്റെ എക്സസൈസിനാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്.
നമ്മുടെ ഭൂരിപക്ഷം ആൾക്കാരും ഈ മൈൻഡും ഇതും തമ്മിലുള്ള, ശരീരം ആരോഗ്യം തമ്മിലുള്ള ഒരു ഇതിനെക്കുറിച്ച് കോൺഷ്യസ് അല്ല. ഇപ്പൊ നമ്മൾ സൈക്കോസൊമാറ്റിക് ഡിസീസസ് ഒരുപാട് കേൾക്കുന്നുണ്ട്. ആക്ച്വലി എന്താണ്?
ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സ് പറയുന്നത് മോർ ദാൻ 80% ഡിസീസസ് ആർ സൈക്കോസൊമാറ്റിക്.
അതിനെ നമുക്ക് സൈക്കോസൊമാറ്റിക്, മനസ്സിൽ നിന്ന്
കറക്റ്റ്
ബോഡിയിലേക്ക് വരുന്നത്.
സൈക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, സോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം. ഓക്കെ, സാധാരണ നമ്മൾ ഡിസീസ് വേർഡ് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ രണ്ട് അതിൽ ശബ്ദം വരുന്നുണ്ട്, ഡിസ് പ്ലസ് ഈസ്. When I'm not ease with myself, I start getting diseases. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴാണ് നമ്മുടെ ഈസിനെസ് പോകുന്നത്, ആ സമയത്ത് നമ്മുടെ മനസ്സിൽ സ്ട്രെസ് വരുന്നത്. പിന്നെ ഇപ്പം ഡോക്ടേഴ്സ് എല്ലാവരും പറയുന്നത് നമ്മുടെ ഫോൾട്ടി ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഫോൾട്ടി ലൈഫ് സ്റ്റൈലും സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്നത്തെ ലോകത്ത് നമുക്കത് കാണാൻ പറ്റുന്നത്. അപ്പം ഇറ്റ് ഈസ് നമ്മൾ പല ഡിസീസസ് നമുക്ക് കാണാൻ പറ്റുന്നത്, റൈറ്റ് ഫ്രം ഹാർട്ട് അറ്റാക്ക് മുതൽ ഡയബറ്റീസ് മുതൽ അങ്ങനെ പല ഡിസോർഡേഴ്സ് വരുന്നത് ഇറ്റ് ഈസ് സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്.
ഈവൻ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇപ്പോ ഹാർട്ട് ഡിസീസ്, ബി പി എല്ലാം നമ്മൾ പരിചയിച്ചിട്ടുണ്ട്. ഈവൻ ക്യാൻസർ പോലും പലപ്പോഴും ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ട്.
ക്യാൻസർ ഒരു ഫോൾട്ടി ലൈഫ് സ്റ്റൈലിന്റെ ഇത് ഭാഗമായിട്ട് മാറുന്നുണ്ട്. അത്ര കൂടുതൽ ക്യാൻസർ ഇപ്പൊ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ മെന്റൽ സ്ട്രെസ്
കാരണം. അപ്പൊ എത്രത്തോളം സമയം ഇന്നത്തെ ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ ഇപ്പൊ സ്ട്രെസ് എന്തായാലും ദർ ഇസ് എ ഫാക്ടർ. അപ്പൊ അതിനെ അതെങ്ങനെയാണ് നമ്മുടെ മൈൻഡ് ഹെൽത്തിനെയും അല്ലെങ്കിൽ ബോഡി ഹെൽത്തിനെയും എങ്ങനെ അത് അത് എഫക്ട് ചെയ്യുന്നു സ്ട്രെസ്?
അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇന്നത്തെ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അപ്പൊ അതിൽ ഞാൻ പറയുന്ന ഒരു സക്സസ് മന്ത്ര, അതായത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. നമ്മൾ പഴയ സമയത്ത് നമ്മൾ ഈ ഒരു പഠിച്ചിട്ടുണ്ട്, കഥയും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതേമാതിരി നമ്മൾക്ക് എന്താ വേണ്ടതെന്നു നമ്മുടെ മനസ്സിന്റെ ആ ക്വാണ്ടിറ്റി ഓഫ് തോട്ട്സ്, ഒരു മിനിറ്റിൽ എത്ര കൂടുതൽ നമ്മുടെ തോട്ട്സ് വരുന്നത്, ഓക്കെ, അത് മെല്ലെ മെല്ലെ അത് നമുക്കത് സ്ലോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വളരെ കൂടുതലായിട്ട് നമ്മുടെ ഹെൽത്തിന് പോസിറ്റീവായിട്ട് നമുക്കത് ബാധിക്കാൻ പറ്റും. ഓക്കെ, ഇതിനെപ്പറ്റി പല റിസർച്ചും നടന്നിട്ടുണ്ട്.
അപ്പോ എന്താണ് ഈ തോട്ട്സ്? ഇപ്പൊ പല രീതിയിലുണ്ട് നമ്മൾ കേട്ടു, ഇപ്പൊ പോസിറ്റീവ് തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ് അല്ലേ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ? ശരിക്കും
പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ആ തോട്ട്സ് നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇന്റേണലി അത് വളരെ ഹാപ്പിനെസ് ആയിട്ട് തോന്നും, വളരെ കൂടുതൽ സന്തോഷം, വളരെ കൂടുതൽ ഹാപ്പിനെസ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അതേമാതിരി നമ്മളിപ്പോ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ മനസ്സ് വളരെ കൂടുതൽ ഡിസ്റ്റർബൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വളരെ കൂടുതൽ റെസ്പെക്റ്റും റിഗാർഡ് വെച്ചിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനും വളരെയധികം യുനോ ഇറ്റ് വിൽ ഫീൽ ഗുഡ് ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അതേമാതിരി നമ്മളിപ്പം ആരെങ്കിലും രണ്ടുപേരും ദേഷ്യം ചെയ്യുന്ന കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിട്ട് കാണാൻ പറ്റും. അത് വി കൻ എക്സ്പീരിയൻസ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഫീലിംഗ്.
അപ്പോൾ നമ്മുടെ മൈൻഡിനെ എന്ത് ഡിസ്റ്റർബ് ചെയ്യുന്നു, ദാറ്റ് ഈസ് എ നെഗറ്റീവ് തോട്ട്.
യെസ്.
അപ്പോ നേരത്തെ എനിക്ക് തോന്നുന്നു സമയം പറഞ്ഞ ആ ഒരു ഇപ്പൊ നെഗറ്റീവ് തോട്ട് വന്നു, നാച്ചുറലി നെഗറ്റീവ് ഇമോഷൻസ്
നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ട് മാറും. പിന്നെ അതൊരു നെഗറ്റീവ് ആയിട്ട് ഒരു അൺപ്ലസന്റ് ആയിട്ട് മെമ്മറി അതായിട്ട് മാറി നിൽക്കും. പിന്നെ അതാണ് സംസ്കാരമായിട്ട് പിന്നായിട്ട്
പിന്നെ അത് നമ്മുടെ കണ്ടിന്യൂസ്. അപ്പൊ ഇതാണ് ഈ ടീം വെച്ചുകൊണ്ടാണ് നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നത്.
എക്സാക്ട്ലി.
ഇതിന് നമുക്ക് ഈ ടീമിൽ ഇതിൽ ആരെ പിടിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും? ഇപ്പോ TEAM, അതിൽ നമുക്ക് തോട്ടിനെ ചേഞ്ച് ചെയ്യണോ, ഇമോഷൻസിനെ ചേഞ്ച് ചെയ്യണോ, ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യണം, എവിടെ നമുക്ക് വർക്ക് ചെയ്യാം?
ശരിക്കും പറഞ്ഞാൽ ബ്രദർ, ഇതില് ഇറ്റ് ഈസ് എ സൈക്കിൾ. ബേസിക്കലി അതൊരു സൈക്കിളാണ്. തോട്ട്സ്, ഇമോഷൻസ് ആറ്റിറ്റ്യൂഡും മെമ്മറീസ് നിൽക്കുന്നത്. ആ മെമ്മറീസ്, സ്റ്റോർഡ് മെമ്മറീസ് വെച്ചിട്ടാണ് നമ്മുടെ തോട്ട്സിലേക്ക് വരുന്നത്.
അപ്പം
എവിടെയെങ്കിലും നമുക്ക് അത് ആ സൈക്കിളിൽ നമ്മുടെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ദ ഈസിയസ്റ്റ് വേ, അത് വളരെ എളുപ്പമായ മാർഗം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീച്ചിട്ട് തന്നെ നല്ലൊരു സങ്കല്പങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ചിലപ്പം സിറ്റുവേഷൻ ഉണ്ടാവും ചെയ്യില്ല, പക്ഷെ നമ്മൾ ഒരു നല്ലൊരു പോസിറ്റീവ് തോട്ട് ചെയ്യാം. ഇന്ന് മൊത്തം ദിവസത്തിൽ ഐ ആം വെരി വെരി പീസ്ഫുൾ. അത് സത്യമാണ്. ഓക്കെ, അപ്പൊ ഞാനത് ആ ഒരു സങ്കല്പം നമ്മൾ ചെയ്തിട്ടുണ്ട്, മൊത്തം ദിവസം നമുക്കത് ഓർമ്മയുണ്ടെങ്കിൽ ഈ മൊത്തം സൈക്കിൾ വളരെ പോസിറ്റീവായിട്ട് മാറും. പിന്നെ ആ ദിവസം നമ്മൾ എത്ര കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വൈകുന്നേരമ്പത്തേക്ക് വി ആർ സ്റ്റിൽ നോട്ട് ടയേർഡ്, വി ആർ ആസ് ഫ്രഷ് ആസ് വാട്ട് വി വർ ഇൻ ദ മോർണിംഗ്. രാവിലെ മാതിരി തന്നെ നമുക്ക് വൈകുന്നേരം നമുക്കത് അനുഭവം ചെയ്യാൻ പറ്റും.
സമീപമായി നമ്മളിപ്പോ ഡിസീസിനെ കുറിച്ച് സംസാരിച്ചപ്പോ ഇപ്പൊ രോഗം ഇല്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം എന്ന് പറഞ്ഞു. അത് ദേർ ആർ ഒരുപാട് അതിന് മാനങ്ങളുണ്ട്. പക്ഷെ രോഗത്തിനെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ എനിക്ക് രോഗം വന്നു, ഡയഗ്നോസ് ചെയ്തു, എനിക്ക് ഇന്ന രോഗമാണ്, യൂഷ്വലി ഒരു ഒരു നെഗറ്റീവ് തിങ്കിങ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാം,
സ്പെഷ്യലി
മോസ്റ്റ്ലി ഫോർ പീപ്പിൾ.
ശരിയാണ്.
വളരെ അപൂർവം പേര് അതിനെ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പൊ സപ്പോസ് എ പേഴ്സൺ ഇൻ റിയൽ ലൈഫ് ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് some serious disease, ഏതെങ്കിലും ഒരു മാരക രോഗം പിടിച്ചു എന്ന് ഡയഗ്നോസ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് നെക്സ്റ്റ്?
ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ബ്രദർ. അപ്പൊ ഇതിൽ ഞാൻ ഒരു റിസർച്ചിന്റെ റെഫറൻസ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രാജ്യോഗ എഡ്യൂക്കേഷൻ റിസർച്ച് ഫൗണ്ടേഷന്റെ ഇതിൽ അണ്ടർ ദ ഓസ്പീഷ്യസ് ഓഫ് ദിസ് REREF ഒരു നല്ലൊരു പ്രോഗ്രാം ചെയ്തായിരുന്നു, വിച്ച് ഇസ് കോൾഡ് എസ് എ CAD പ്രോഗ്രാം. ഈ CAD എന്ന് പറഞ്ഞാൽ കോണ്ട്രി ആർട്ടറി ഡിസീസ് പ്രോഗ്രാം. ഇത് ബേസിക്കലി ഇതൊരു റിസർച്ച് ചെയ്തായിരുന്നു ഇത് ഹാർട്ട് പേഷ്യൻസിന് മുകളിൽ. അതായത് ദിസ് പെർട്ടിക്കുലർ പ്രൊജക്ട് സ്റ്റാർട്ടഡ് വെൻ ഡോക്ടർ കലാം വാസ് ദ ഡയറക്ടർ ഓഫ് DRDO. ആ സമയത്ത് പിന്നെ അതിന്റെ പ്രൊജക്ട് പാർട്ട്നേഴ്സ് വെയർ ദ DRDO ആൻഡ് ദ ഗ്ലോബൽ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ വിച്ച് ഇസ് റൺ ബൈ ദ ബ്രഹ്മകുമാരി. അപ്പൊ ഈ പ്രൊജക്ടിൽ എന്താ ചെയ്തെന്ന് പല ഹാർട്ട് പേഷ്യൻസ് അവരുടെ പല രണ്ടും മൂന്നും ആർട്ടറീസ് ബ്ലോക്ക് ആയിരുന്നു. ഇവർ ഓൾറെഡി അത് ആർട്ടറീസ് വാസ് ബ്ലോക്ക്. അപ്പൊ അവര് അവന്റെ മുകളിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഒന്ന് നമ്മൾ പറഞ്ഞത് കൺട്രോൾ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ് ഹെൽതി ഗ്രൂപ്പ്. അപ്പം ഇവര് രണ്ട് ഗ്രൂപ്പിനടുത്തും എക്സസൈസും പറയാൻ പറഞ്ഞു. അവര് എക്സസൈസ് ചെയ്തു, ഡയറ്റിനെ പറ്റി പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഗ്രൂപ്പ് കൺട്രോൾ ഗ്രൂപ്പിനടുത്ത് അത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ ഹെൽതി ഗ്രൂപ്പിനടുത്ത് നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് അതിനെ എക്സസൈസ് മെഡിറ്റേഷൻ നമ്മൾ പറഞ്ഞു കൊടുത്തു. പിന്നെ ഈ പേഷ്യൻസ് 8 വർഷം വരെ നമ്മൾ ട്രാക്ക് ചെയ്തു. ഈ 8 വർഷം കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയത് പറഞ്ഞാൽ ഈ ഹെൽതി ഗ്രൂപ്പിന്റെ ആർട്ടറീസ് ബ്ലോക്ക് ചെയ്ത് ഇറ്റ് വാസ് ഏബിൾ ടു റിവേഴ്സ് ഇറ്റ്. ഇതൊരു നല്ലൊരു പ്രൊജക്റ്റാണ് കണ്ടത്. അതായത് നല്ല സങ്കല്പങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കായ ആർട്ടറീസ് ക്യാൻ ബി റിവേഴ്സ്ഡ് ബാക്ക്, റിഗ്രഷൻ ചെയ്യാൻ പറ്റും.
ഇതിൽ മരുന്ന് മെഡിസിൻ എത്രത്തോളം ഇൻകോർപ്പറേറ്റ്?
മെഡിസിൻ ഓൾസോ. അപ്പം ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ നമുക്ക് യു കെൻ കീപ് ഓൺ യൂസിങ് ഇറ്റ്. പക്ഷേ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, സോ മെഡിറ്റേഷൻ വിൽ ഓൾസോ ആക്ട് ലൈക്ക് എ മെഡിസിൻ. അപ്പൊ നമ്മൾ കഴിക്കുന്ന മെഡിസിൻ എന്തായാലും ശരി, അത് പോസിറ്റീവ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് എഫക്ട് ചെയ്യുന്നു. ആ ഒരു റിസർച്ചിന് നമ്മൾക്ക് ഈ കാര്യം
ടൈം എടുത്തു ഇത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ബ്ലോക്ക് തുറക്കാൻ വേണ്ടിയിട്ട്.
സാധാരണ നമ്മൾ ഈ പേഷ്യൻസിനെ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഒരാഴ്ചത്തിനടുക്ക് വിത്തിൻ 1 വീക്ക് ഓക്കെ, നമ്മൾ കണ്ടത് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ദേവർ മാർക്ക് റിഡക്ഷൻ ഇൻ ദ ഡ്രഗ് സ്കോർ. അതായത് അവന്റെ മരുന്നുകൾ കുറയാൻ തുടങ്ങി, അവന്റെ സിംറ്റംസിൽ വളരെ ചേഞ്ചസ് ആവാൻ തുടങ്ങി. പിന്നെ അവന്റെ സ്ട്രെസ് ഹാർമോൺ പ്രൊഫൈൽ, ലിപിഡ് പ്രൊഫൈൽ, സൈക്കോളജിക്കൽ പ്രൊഫൈലിൽ വളരെ കൂടുതൽ വ്യത്യാസം. അതായത് ഒരാഴ്ചന്റെ അടുക്ക് നമുക്കത് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ പല കുറച്ച് പേഷ്യൻസിന്റെ അടുത്ത് വിത്തിൻ 2 ഇയേഴ്സ് അവന് ആർട്ടറീസ് ബ്ലോക്ക് ഓപ്പൺ ആവാൻ തുടങ്ങി. സം ടുക്ക് അറൌണ്ട് 4 ഇയേഴ്സ് 5 ഇയേഴ്സ് അങ്ങനെ. പക്ഷെ ഒരാഴ്ചത്തിനടക്കന്നെ നമുക്ക് അത് ചേഞ്ചസ് നമുക്ക് അത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റി.
അപ്പോ എനിക്ക് തോന്നുന്നു ഇത് കാരണം പലർക്കും ഇപ്പൊ COD എന്ന് പറഞ്ഞാൽ തന്നെ ബൈപാസ് എന്നാണ് പിന്നെ ചിന്തിക്കുന്നത്. സോ അതിന്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് മെഡിറ്റേഷൻ കൊണ്ടും അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് കൊണ്ടും ഇത് ചെയ്യാൻ പറ്റും.
സാധാരണ കാർഡിയോളജിസ്റ്റ് പറയുന്ന ബൈപാസ് സർജറി എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ അതും വീണ്ടും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പം ബൈപാസ് ആയാലും ശരി, വല ഏതെങ്കിലും ഡോക്ടർ പറയുന്നുണ്ടെങ്കിലും ഈ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിന് എന്തായാലും ശരി ഹെൽപ്പ് ചെയ്യും. പിന്നെ മെഡിറ്റേഷന്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഓൾവേസ് ഹാവ് എ വെരി പോസിറ്റീവ് എഫക്ട്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലൊരു പോസിറ്റീവ് ആയിട്ടാണ് എഫക്ട് അത് ചെയ്യുന്നത്.
എനിക്ക് തോന്നുന്നു സംഭവം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് എഗെയിൻ മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഒരു എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യണം. ഇന്ന് സമയക്കുറവുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഇത്രയധികം ഉൾക്കാഴ്ചകൾ, കാരണം മനസ്സും ശരീരവും, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ശരീരത്തിനെ കുറിച്ച് മാത്രം കോൺഷ്യസ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി നമുക്ക് മൈൻഡിലേക്ക് ഫോക്കസ് ചെയ്യണം. പിന്നെ ഇത്രയും സമയം സ്റ്റുഡിയോയിൽ വന്ന് നിങ്ങളോടൊപ്പം ചെലവഴിച്ച് ഇത്രയും ആഴമേറിയ ഉൾക്കാഴ്ചകൾ പറഞ്ഞു തന്നതിന് ഹൃദയത്തിൽ നിന്ന് നന്ദി. ജ്യോതിർഗമയ മനസ്സിന്റെ ആഴങ്ങളിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. മനസ്സും ശരീരത്തിന്റെ ആരോഗ്യവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് നമ്മൾ കണ്ടു. മനുഷ്യനെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന ചില രോഗങ്ങൾ പോലും ഹൃദയ ധമനികൾ ധ്യാനം കൊണ്ട്, ജീവിത രീതിയിലുള്ള മാറ്റം കൊണ്ട് തുറക്കാൻ കഴിയും. ബൈപാസ് എന്ന പേടി സ്വപ്നം ഇല്ലാതെ തന്നെ മനുഷ്യന് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഈ വാർത്ത തന്നെ നമുക്ക് വളരെയധികം ആശ്വാസം നൽകുന്നതാണ്. ജ്യോതിർഗമയിൽ നിന്ന് വളരെയധികം മഴമേറിയ ഒരു ഉൾക്കാഴ്ച നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ യാത്ര തീർച്ചയായിട്ടും നമ്മൾ തുടരും. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടായിരിക്കണം. ഇന്ന് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി, നമസ്കാരം. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങളെ തീർച്ചയായും അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം